വേദപുസ്തകത്തിലെ പുതിയ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഗ്രന്ഥങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം, പ്രവർത്തനങ്ങൾ, പഠിപ്പിക്കലുകൾ, മരണം, അടക്കം, ഉയർപ്പ് എന്നിവ വിവരിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ 4 വ്യത്യസ്തങ്ങളായ സുവിശേഷ രചനകളുണ്ട്. എന്നാൽ അവ ഓരോന്നായി പ്രത്യേകമായി യേശുക്രിസ്തുവിൻ്റെ ജീവിതം പൂർണ്ണമായി വിവരിക്കുന്നില്ല. മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇത് ഒരു ചരിത്ര വിവരണമല്ല, ദൈവശാസ്ത്രപരമായ ഒരു പ്രബന്ധമാണ്. അദ്ദേഹം ലക്ഷ്യം വെച്ച വായനക്കാരിൽ വിശാലമായ റോമൻ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന യഹൂദനും ജാതീയനും ഉൾപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷവും ആദ്യം എഴുതപ്പെട്ടത് കൊയിനെ ഗ്രീക്കിലാണ്. ലളിതവും വ്യക്തവുമായ ഗ്രീക്ക് വാക്കുകളും ശൈലിയുമാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലുള്ള പ്രാവീണ്യവും ഭാഷയിലെ പ്രത്യേക രീതിയിൽ ഉള്ള ശൈലികളുടെ കൃത്യവും സുഗമവുമായ പ്രയോഗങ്ങളും ആശയങ്ങളുടെ വ്യക്തമായ വിനിമയവും ഇത് ഒരു പരിഭാഷയല്ല എന്നതിന് തെളിവാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ 3 സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവ യേശുക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രമാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം യുക്തിപരവും സൈദ്ധാന്തികവും ആധ്യാത്മിക രഹസ്യവാദപരവും ദാർശനികവും ന്യായവും ആയ ഒരു പ്രബന്ധമാണ്. കാണപ്പെട്ട യേശുക്രിസ്തു അല്ല ഇവിടെ കേന്ദ്ര വിഷയം. യോഹന്നാൻ എഴുതുന്നത് യേശുക്രിസ്തുവിൻ്റെ ആധ്യാത്മികവും മാർമികവുമായ വശത്തെക്കുറിച്ചാണ്. അതിനാൽ മറ്റ് സുവിശേഷങ്ങളെ പോലെ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം, വളർച്ച എന്നിവ വിവരിച്ചുകൊണ്ടല്ല യോഹന്നാൻ ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആദ്യകാല ജീവിതമോ ഭൗതിക ശുശ്രൂഷകളോ അദ്ദേഹം വിവരിക്കുന്നില്ല. ഏതെങ്കിലും സംഭവങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ അഭൗമികത വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വം തെളിയിക്കുക എന്നതായിരുന്നു. ദൈവമായ ക്രിസ്തു മനുഷ്യനായി ജനിച്ചു. സുവിശേഷം എഴുതുന്നതിന് യോഹന്നാൻ ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം 20:31 വാക്യത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തു അഥവാ മശിഹ എന്ന് വായനക്കാർ വിശ്വസിക്കേണ്ടതിനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. അദ്ദേഹം ഇത് എഴുതുന്നതിന് മുമ്പേ 3 സുവിശേഷങ്ങളും എല്ലാ ലേഖനങ്ങളും എഴുതപ്പെട്ടിരുന്നു. അതിനാൽ അദ്ദേഹം മറ്റൊരു സുവിശേഷ ഗ്രന്ഥം എഴുതുന്നതിന് വ്യക്തവും വ്യത്യസ്തവുമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതാണ് അദ്ദേഹം 31 വാക്യത്തിൽ പ്രസ്താവിക്കുന്നത്. യേശു ക്രിസ്തു യഹൂദന്മാർ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന മശിഹയാണ്. അവൻ ഗ്രീക്ക് ദാർശനികന്മാർ അന്വേഷിക്കുന്ന ലോഗോസ് എന്ന ദൈവമാണ്. അതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. വചനത്തെക്കുറിച്ചും മശിഹയെക്കുറിച്ചുമുള്ള യഹൂദ പ്രവാചകന്മാരുടെ അരുളപ്പാടുകളും ലോഗോസ് എന്ന വചനത്തെക്കുറിച്ചുള്ള ഈ യവന ദാർശനിക കാഴ്ചപ്പാടുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു വാദം യോഹന്നാൻ അവതരിപ്പിക്കുന്നു. യവന ദാർശനിക ചിന്തയിൽ ലോഗോസ് എന്നത് പരമമായ ഹേതുവാണ്. യേശുക്രിസ്തു നിത്യനായ ആദിയും അന്ത്യവുമില്ലാത്ത ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വെളിപ്പാടാണ്, നിത്യമായ യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിന് ത്രിയേക ദൈവവുമായുള്ള സവിശേഷമായ ബന്ധം എന്താണ് എന്ന് യോഹന്നാൻ വിശദമാക്കുന്നു. ഇതിനായി ദാർശനികവും ആത്മീയവുമായ ഭാഷയും എബ്രായ യവന പാരമ്പര്യത്തിലുള്ള മാർമികമായ ആശയങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു. 4 സുവിശേഷങ്ങളിൽ അവസാനം എഴുതപ്പെട്ടത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. അദ്ദേഹം എഫസോസിലായിരിക്കുമ്പോഴാണ് സുവിശേഷം എഴുതിയത്. എഫസോസ് റോമൻ സാമ്രാജ്യത്തിലെ ഏഷ്യ മൈനർ പ്രദേശത്തുണ്ടായിരുന്ന ഒരു പ്രധാന പട്ടണം ആയിരുന്നു. യഹൂദ യവന റോമൻ വായനക്കാരെ ലക്ഷ്യമാക്കുന്നു. യേശുക്രിസ്തു മശിഹ എന്നതാണ് മുഖ്യ വിഷയം. മതപീഡനങ്ങളിലൂടെയും മറ്റു ചില പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിരുന്ന ക്രൈസ്തവ സഭയ്ക്കാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. യെരുശലേം ദൈവാലയത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം യഹൂദന്മാർ മാത്രമല്ല ക്രിസ്തീയ വിശ്വാസികളും വിശ്വാസപരമായ പല വെല്ലുവിളികളും അഭിമുഖീകരിച്ചു. AD 70 യെരുശലേം ദൈവാലയത്തിൻ്റെ പതനത്തിനു മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ വിശ്വാസികൾ പെല്ല എന്നൊരു പട്ടണത്തിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടു എന്ന് ക്രിസ്തീയ സഭാ പാരമ്പര്യം പറയുന്നു. പെല്ല യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന ദെക്കപ്പുരി ദേശത്തിലെ ഒരു പട്ടണം ആയിരുന്നു. റോമൻ ചക്രവർത്തിയായി നീറോ അധികാരമേറ്റത് ഏകദേശം AD 54 റോമിലെ വലിയ അഗ്നി ഉണ്ടായത് AD 64 ജൂലൈയിലാണ്. അത് ജൂലൈ 18 19 ആരംഭിച്ചു 6 ദിവസങ്ങൾ നീണ്ടുനിന്നു. അഗ്നിബാധയിൽ റോമാ പട്ടണം ഏകദേശം കത്തിപ്പോയി. ഇതിന് ഉത്തരവാദികൾ ക്രിസ്തീയ വിശ്വാസികളാണ് എന്ന് ന്യൂറോ തെറ്റായി ആരോപിച്ചു. അതിൻ്റെ പേരിൽ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. ന്യൂറോ ചക്രവർത്തിക്ക് ശേഷം 4 ചക്രവർത്തിമാർ അധികാരത്തിൽ വന്നു. അവർ ഓരോരുത്തരും ചുരുങ്ങിയ കാലമേ അധികാരത്തിലിരുന്നുള്ളൂ. 4-ആമനായിരുന്നു വെസ്പേഷ്യൻ. അദ്ദേഹം 10 വർഷങ്ങൾ ചക്രവർത്തിയായി ഭരിച്ചു. വെസ്പേഷ്യൻ ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിച്ചിരുന്നതായി ചരിത്ര തെളിവുകളില്ല. അദ്ദേഹത്തിന് ശേഷം മൂത്ത മകൻ ടൈറ്റസ് AD 79 June 24 അധികാരത്തിലെത്തി. AD 81 September 13 വരെ അദ്ദേഹം അധികാരത്തിൽ തുടർന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നും അപ്രതീക്ഷിതവുമായ മരണത്തിന് ശേഷം സഹോദരനായിരുന്ന ഡൊമീഷ്യൻ AD 81 മുതൽ 96 വരെ ചക്രവർത്തിയായിരുന്നു. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനങ്ങളുടെ കാലമായിരുന്നു ഇത്. യോഹന്നാൻ സുവിശേഷം എഴുതിയ കാലമായപ്പോഴേക്കും യേശുക്രിസ്തുവിനെ നേരിൽ കണ്ടും കേട്ടും ഇരുന്ന 1-ാം തലമുറ ക്രിസ്തീയ വിശ്വാസികൾ മരണത്തിലൂടെ നീങ്ങിപ്പോകുവാൻ തുടങ്ങിയിരുന്നു. 2-ാം തലമുറ വിശ്വാസികൾ ഉയർന്നു വരുവാൻ തുടങ്ങി. പീഡനങ്ങളും സംശയങ്ങളും കാരണം അവരിൽ ചിലർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ചിലർ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാനായി ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി. ഇത്തരമൊരു സന്നിഗ്ധമായ സാഹചര്യത്തിലാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ രചന വിശ്വാസികൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പ്രത്യാശയും ഉറപ്പും നൽകി. യോഹന്നാൻ 1:1-18 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിൻ്റെ ആമുഖമാണ്. 1-ാമത്തെ വാക്യത്തിൽ ഗ്രീക്ക് ദാർശനിക ആശയമായ ലോഗോസിനെ യോഹന്നാൻ അവതരിപ്പിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ ലോഗോസിനെ നിർവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അവസാന വാക്യങ്ങളിൽ ഈ ആശയത്തിൻ്റെ വിശദീകരണം ഉപസംഹരിക്കുന്നു. യോഹന്നാൻ 1:14-18 യേശുക്രിസ്തു ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാടാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വചനം എന്ന വാക്ക് 1-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ സന്ദർഭം വാക്കിൻ്റെ അർത്ഥത്തെ വിശദീകരിക്കുന്നു. ഓരോ സന്ദർഭവും 4 ആശയങ്ങളെ സൂചിപ്പിക്കുന്നു. 1, വചനത്തിൻ്റെ നിത്യത. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, യോഹന്നാൻ 1:1 2, ദൈവം എന്ന സാരാംശത്തിൽ നിന്നുള്ള വ്യതിരിക്തത. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, യോഹന്നാൻ 1:1-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. 3, വചനത്തിന് ദൈവവുമായുള്ള താതാത്മ്യം. വചനം ദൈവമായിരുന്നു, യോഹന്നാൻ 1:1-ാം അവസാനത്തെ ഭാഗം. 4, വചനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ തിരിച്ചറിവ്. വചനം ജഡമായി തീർന്നു. എബ്രായ ദൈവശാസ്ത്രത്തിലും ദാർശനിക ചിന്തയിലും വചനം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആശയവിനിമയത്തിൻ്റെയും അരുളപ്പാടുകളുടെയും മൂർത്തമായ പ്രവൃത്തിയാണ്. വചനം വെറും ഒരു ശബ്ദമോ എഴുതപ്പെട്ടിരിക്കുന്ന അക്ഷരങ്ങളോ അല്ല, വചനത്തിന് വ്യക്തിത്വമുണ്ട്. വചനം അത് അല്ല, അവൻ ആണ്. ദൈവം ഒരു ആത്മീയ ജീവിയാണ് എന്നും അവന് ശരീരമോ യാതൊരു ഭൗതികവും ശാരീരികവുമായ രൂപമോ ഇല്ല എന്നതാണ് എബ്രായ ദൈവശാസ്ത്രം. ഇതാണ് യേശുക്രിസ്തു ശമര്യസ്ത്രീയോട് പറയുന്നത്. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവത്തിനൊരു ശരീരമോ ശാരീരിക രൂപമോ ഇല്ല, അവൻ ആത്മാവായി നിലനിൽക്കുന്നു. അതിനാൽ അവനെ ആത്മാവിൽ ആരാധിക്കണം. ദൈവത്തെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ആരാധിക്കണമെന്ന ആശയത്തെ യേശു നിഷേധിക്കുന്നു. തികച്ചും വ്യക്തിപരവും ആത്മീയവും സത്യസന്ധവുമായ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു ഒരു പുതിയ ആശയം അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എബ്രായ അരാമിയ പാരമ്പര്യം ദൈവത്തിനൊരു ശരീരമുണ്ട് എന്ന് പഠിപ്പിക്കുന്നില്ല. ശാരീരികമായ രൂപങ്ങളും സവിശേഷതകളും ദൈവങ്ങൾക്കുണ്ട് എന്നത് ഒരു ജാതീയ സങ്കല്പമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഒരു ഭൗതിക ശരീരമില്ല. ദൈവം മാനുഷികമായ രൂപമെടുത്തത് യേശുക്രിസ്തുവിലാണ്. ദൈവം യേശുക്രിസ്തുവിൽ അങ്ങനെ നമുക്ക് വെളിവായി. ക്രിസ്തു മനുഷ്യനായി ജനിച്ചു, നമ്മുടെ ഇടയിൽ ജീവിച്ചു, മരിച്ചു. അത് നമ്മുടെ പാപപരിഹാരത്തിനായി ആയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചെവി, നാവ്, കണ്ണുകൾ, പിൻഭാഗം, കൈകൾ, മുഖം എന്നിങ്ങനെ പരാമർശിക്കുന്ന ചില വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഈ വാക്യങ്ങളിലെ ശാരീരിക അവയവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം ആലങ്കാരിക ഭാഷാപ്രയോഗങ്ങളാണ്. ഇതൊരു മാർമിക ആശയം വിനിമയം ചെയ്യുന്നു. മനുഷ്യൻ്റെ വ്യക്തിത്വവും ശാരീരിക ഘടനകളും സ്വഭാവവും വികാരങ്ങളും ദൈവത്തിൻ്റെ മേൽ ചുമത്തുന്നത് മാനുഷികമായ നമ്മളുടെ രീതിയാണ്. ഇത്തരം രചനാശൈലിയെ ആന്ത്രോപോമോർഫിസം എന്നാണ് വിളിക്കുക. ഈ രീതിയെ തിരുവചനം രേഖപ്പെടുത്തിയ അവസരത്തിൽ എഴുത്തുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയും പ്രവൃത്തിയും മനുഷ്യരുമായുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിനാണ് ഈ രചനാശൈലി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ മനുഷ്യബിംബങ്ങളെ ഉപയോഗിക്കുമ്പോൾ അവയെ ആലങ്കാരികമായി വേണം വ്യാഖ്യാനിക്കുവാൻ. അതിനാൽ മനുഷ്യ ശരീരത്തിൻ്റെ രൂപങ്ങളെയും അവയവങ്ങളെയും വികാരങ്ങളെയും ദൈവത്തിൻ്റെ മേൽ ചുമത്താതിരിക്കുന്നതിനായി യഹൂദ അരാമ്യ പാരമ്പര്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ദൈവവചനം എന്ന് ഉപയോഗിക്കുമായിരുന്നു. ദൈവവചനം എഴുതപ്പെട്ടതോ പറയുന്നതോ ആയ ചില വാക്കുകളല്ല, അത് ദൈവത്തിൻ്റെ തന്നെയും അവൻ്റെ പ്രവർത്തന ശക്തിയുടെയും അതിചാലകതയുള്ള വെളിപ്പെടൽ ആണ് എന്ന് എബ്രായർ വിശ്വസിച്ചിരുന്നു. വചനം എന്നതിൻ്റെ എബ്രായ പദം ഡെബാർ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം സംസാരിക്കുക, പ്രഖ്യാപിക്കുക, സംഭാഷണം നടത്തുക, കൽപ്പിക്കുക, വാക്തത്വം ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക, ഭീഷണിപ്പെടുത്തുക, പാടുക എന്നിങ്ങനെയാണ്. ഡെബാർ എന്ന എബ്രായ പദം 261 പ്രാവശ്യം വിവിധ രൂപത്തിൽ എബ്രായ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നാമവുമായുള്ള ബന്ധത്തിൽ കാണാം. പലയിടങ്ങളിലും യാഹ്വ എന്ന ദൈവത്തിൻ്റെ നാമത്തെ ദൈവത്തിൻ്റെ വചനമെന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ദൈവവും അവൻ്റെ സൃഷ്ടികളുമായുള്ള വ്യക്തിപരമായ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനപരമായ ബന്ധത്തെ ഈ പദം സൂചിപ്പിക്കുന്നു. സകലതും അവൻ്റെ വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അതേ വചനത്താൽ തുടർന്നും ദൈവം അവൻ്റെ സൃഷ്ടികളുമായി ആശയവിനിമയം ചെയ്യുന്നു. സൃഷ്ടിപ്പിൻ്റെയും സൃഷ്ടികളുമായ ആശയവിനിമയത്തിൻ്റെയും വചനമാണ് യോഹന്നാൻ 1:1 നമ്മൾ കാണുന്നത്. യഹൂദ അരാമിക് പാരമ്പര്യത്തിൽ ദൈവത്തിൻ്റെ വചനമെന്ന പദസമുച്ചയത്തെ ദൈവമെന്ന പദത്തിന് പകരമായി ഒരു സാദൃശ്യ ബിംബമായി ഉപയോഗിക്കാറുണ്ട്. ദൈവവചനം എന്നത് ഡവാർ യാഹുവ എന്നാണ് എബ്രായ ഭാഷയിൽ. അരാമിയ ഭാഷയിൽ മെമ്ര ഡി യാഹുവ എന്നോ മെമ്ര എന്ന് മാത്രമോ ആണ്. ഈ പദസമുച്ചയത്തെ ദൈവത്തിൻ്റെ നാമത്തിന് പകരമായി ഉപയോഗിച്ചിരുന്നു. ഈ ലോകത്തിന്മേലുള്ള ദൈവത്തിൻ്റെ സജീവവും വ്യക്തിപരവുമായ സാന്നിധ്യത്തെയാണ് ഈ പദം അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ നാമമായ യാഹുവ എന്നത് അതിവിശുദ്ധമായ നാമമായിരുന്നു. അത് അശുദ്ധമായി ഉപയോഗിക്കപ്പെടാതെ ഇരിക്കേണ്ടതിനാണ് മറ്റൊരു വാക്ക് ഒരു സാദൃശ്യ ബിംബമായി ഉപയോഗിച്ചത്. ഇത്തരം പ്രയോഗങ്ങൾ എബ്രായ പഴയ നിയമത്തിലും പിന്നീട് എഴുതപ്പെട്ട അരാമിക് താർഗം എന്ന രചനയിലും കാണാം. സെമറ്റിക് ഭൂപ്രദേശത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗത്തായി ഏകദേശം BC 11 ഉടലെടുത്ത 3000 വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു ഭാഷയാണ് അരാമി ഭാഷ. BC 700 മുതൽ AD 600 വരെ ഇത് മധ്യപൂർവ്വദേശത്തിലെ പൊതുഭാഷയായിരുന്നു. യേശുക്രിസ്തു സാധാരണയായി ഉപയോഗിച്ചിരുന്ന ഭാഷ അരാമിക്കായിരുന്നു. പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങളും യഹൂദന്മാരുടെ താൽമുഡും ഭാഗികമായി രചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഷയിലാണ്. 1-ാം നൂറ്റാണ്ടിലെ അവസാന ഭാഗത്ത് പലസ്തീൻ പ്രദേശങ്ങളിൽ അരാമി ഭാഷ അംഗീകരിക്കപ്പെട്ട പൊതുഭാഷയായി മാറി. എബ്രായ ഭാഷ യഹൂദന്മാരുടെ ഇടയിൽ വിശുദ്ധവും വൈജ്ഞാനികവുമായ ഭാഷയായി നിലനിന്നു. പഴയ നിയമത്തിൻ്റെ അരാമി പരിഭാഷയായ താർഗത്തിൽ വചനം എന്ന അർത്ഥം വരുന്ന മെമ്ര എന്ന അരാമി വാക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ നാമമായ യാഹ്വ എന്നതിന് പകരമായി ഉപയോഗിച്ചിരുന്നു. 119-ാം സങ്കീർത്തനമാണ് ഏറ്റവും ദൈർഘ്യമേറിയ സങ്കീർത്തനവും വേദപുസ്തകത്തിലെ ദൈർഘ്യമേറിയ അധ്യായവും. ഇതിന് 176 വാക്യങ്ങളുണ്ട്. എഴുത്തുകാരൻ ആരാണ് എന്നതിൽ നിശ്ചയമില്ല. എങ്കിലും യഹൂദ പാരമ്പര്യം അത് ദാവീദ് രാജാവാണ് എഴുതിയത് എന്ന് വിശ്വസിക്കുന്നു. ദൈവം നാശത്തിൻ്റെയോ അരാജകത്തിൻ്റെയോ ദൈവമല്ല. ദൈവം വ്യവസ്ഥയുടെയും ക്രമത്തിൻ്റെയും ദൈവമാണ്. അതിനാൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് 119-ാം സങ്കീർത്തനത്തിലെ പ്രധാന പ്രബോധനം. ദൈവവചനത്തിന് ഇതിൽ കേന്ദ്ര സ്ഥാനമുണ്ട്. ഏകദേശം എല്ലാ വാക്യങ്ങളിലും ദൈവവചനത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ദൈവവചനം സകലത്തിനും മതിയായത് ആണ്. 119:105 വാക്യം ഒരു ഉദാഹരണം ആണ്. വാക്യം ഇങ്ങനെയാണ്: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഈ വാക്യത്തിൽ നേരിട്ട് പരാമർശിക്കുന്നത് ന്യായപ്രമാണ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തെയാണ്. ന്യായപ്രമാണ പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക സത്യവും ജ്ഞാനവും ജീവത്തിന് സുരക്ഷിതവും സമ്പൂർണവുമായ വഴികാട്ടിയാണ് എന്നതാണ് മാർമികമായ അർത്ഥം. ഈ വഴികാട്ടിയായ വചനം ദൈവം ആണ്. 119 സങ്കീർത്തനത്തിലെ അനേകം വാക്യങ്ങളിൽ പരാമർശിക്കുന്ന മാർമികവും ദാർശനികവുമായ സത്യം യേശുക്രിസ്തുവാണ് എന്നതാണ് യോഹന്നാൻ 1:1 പറയുന്നത്. യേശുക്രിസ്തുവാണ് ജഡമായി തീർന്ന ദൈവ വചനം. പുരാതന ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ് എന്നത് വചനമാണ്. ലോഗോസ് എന്നതിൻ്റെ ആക്ഷരികമായ അർത്ഥം എഴുതപ്പെട്ട വചനമെന്നാണ്. എങ്കിലും ഗ്രീക്ക് ദാർശനിക ചിന്തയിൽ അതിൻ്റെ അർത്ഥത്തിന് കൂടുതൽ ആഴമുണ്ട്. ലോഗോസ് എന്ന വാക്ക് യുക്തി, സന്ദേശം, പ്രകടനം, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ പരമമായ യുക്തി പ്രമാണം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. ഗ്രീക്ക് തത്വചിന്തയിൽ ലോഗോസ് ഈ പ്രപഞ്ചത്തെയും അതിന് വെളിയിലുള്ള സകലത്തെയും നിയന്ത്രിക്കുന്ന പരമമായ യുക്തിയാണ്. ലോഗോസ് എന്നത് ദൈവിക യുക്തിയുടെയും സൃഷ്ടിയിലെ ക്രമത്തിൻ്റെയും പ്രമാണമാണ്. അത് ദൈവിക അധികാരത്തിൻ്റെ യുക്തിയും ചിന്തയും മനസ്സുമാണ്. ഈ പ്രപഞ്ചത്തിൽ വിവേകവും ബോധവും ജ്ഞാനവും കൊണ്ടുവന്നത് ലോഗോസാണ്. അത് പരിപൂർണ ക്രമത്തെ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരികയും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ലോഗോസ് ക്രമരാഹിത്യത്തിനും നാശത്തിനും അരാജകത്വത്തിനും എതിരാണ്. ലോഗോസിൻ്റെ അഭാവം സമ്പൂർണ്ണ നാശവും അരാജകത്വവും ആണ്. ലോഗോസ് ദൈവത്തിൻ്റെ ആന്തരിക മനസ്സിൻ്റെ ആഴമുള്ള ആശയവിനിമയത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ദൈവത്തിൻ്റെ ഭൗതികമായ ആവിഷ്കരണമാണ്. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതും പരിപൂർണമായ ക്രമത്തെ ഈ പ്രപഞ്ചത്തിൽ കൊണ്ടുവരുന്നതും ലോഗോസിലൂടെയാണ്. ലോഗോസ് പ്രവർത്തിക്കുന്നു, അത് ഒരു ആശയം അല്ല. യോഹന്നാൻ എഴുതിയ സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന വാക്കുകൾ ഈ ആശയമാണ് വിനിമയം ചെയ്യുന്നത്. ഇവിടെ ലോഗോസ് സർവസൃഷ്ടിയുടെയും ദൈവിക വെളിപ്പെടുത്തലിൻ്റെയും കാര്യസ്ഥൻ ആണ്. ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന് മുമ്പേ ലോഗോസ് എന്ന വാക്ക് യവന ദാർശനിക ചിന്തകളിൽ ഉപയോഗിച്ചിരുന്നു. ഹെരാക്ലിറ്റസ് എന്ന തത്വചിന്തകനാണ് ഈ പദം രൂപപ്പെടുത്തിയത്. ഹെരാക്ലിറ്റസിൻ്റെ ജന്മസ്ഥലമായ എഫസോസിൽ താമസിക്കുന്ന കാലത്താണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തെ തത്വചിന്തകർക്ക് വേണ്ടിയും കൂടെയാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. യോഹന്നാൻ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ച ലോഗോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വചനമെന്നാണ്. ഈ പദത്തെ ഒരു ദാർശനിക ചിന്തയെ സൂചിപ്പിക്കുവാനാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ഉപയോഗിച്ചത്. ലോഗോസ് ക്രമത്തിൻ്റെയും യുക്തിയുടെയും ഘടനയുടെയും പ്രമാണമാണ്. അത് അരാജകത്വത്തിനും നാശത്തിനും എതിരായ പ്രമാണമാണ്. ലോഗോസ് പരമമായ യുക്തിയാണ്. യോഹന്നാൻ ലോഗോസ് എന്നത് ദൈവമെന്ന സത്യത്തിനുള്ളിലെ ആശയപരമായ രൂപഘടന അല്ല. ലോഗോസ് യേശുക്രിസ്തുവായി മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു. യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷനിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സകല ആന്തരിക യുക്തിയും ക്രമീകരിച്ചിരിക്കുന്നു. സമാനമായ ആശയം കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:15-17 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. യോഹന്നാൻ 1:1-3 വരെയുള്ള വാക്യങ്ങളിൽ വചനം അഥവാ ലോഗോസ് എന്ന പദം പൂർവഭവമായ ദൈവിക സ്വയം ആവിഷ്കരണം ഉൾക്കൊണ്ടിരിക്കുന്നു. വചനം അത് അല്ല, അവനാണ്. അവൻ ലോഗോസ് എന്ന വചനം ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന സൃഷ്ടിയുടെ കാര്യസ്ഥനും സമ്പൂർണ്ണ ക്രമവും സൃഷ്ടികളെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനുമാണ്. സത്യത്തിന് അസ്തിത്വമുണ്ടാക്കിയ പരമമായ യുക്തിയും ശക്തിയുമാണ്. ദൈവം മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തിയ വ്യക്തിപരവും യുക്തിപരവുമായ മാധ്യമമാണ്. വചനം യേശു ക്രിസ്തു ആണ്. എബ്രായ യവന തത്വചിന്തകൾ അടങ്ങിയ ഒരു ദാർശനിക പ്രസ്താവനയോടെയാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. യോഹന്നാൻ്റെ ന്യായവാദം ഇങ്ങനെയായിരുന്നു. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വാക്യത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകമാണ്. ഉൽപ്പത്തി എന്നതിൻ്റെ ഗ്രീക്ക് പദം ജനസിസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ഉത്ഭവം, ജനനം, സ്രോതസ്, സൃഷ്ടി എന്നിങ്ങനെയാണ്. ഉൽപ്പത്തിയിലെ ആദിയിൽ എന്നതിൻ്റെ എബ്രായ പദം ബെറഷീദ് എന്നാണ്. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിലേക്കുള്ള സെപ്റ്റുവാജിൻ്റെ പരിഭാഷയിൽ NRK എന്നാണ് കൊടുത്തിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷവും ആരംഭിക്കുന്നത് ഇതേ ഗ്രീക്ക് പദത്തോടെയാണ്. അതായത് ഉൽപ്പത്തി പുസ്തകവും യോഹന്നാന്റെ സുവിശേഷവും ഗ്രീക്ക് ഭാഷയിൽ ആരംഭിക്കുന്നത് ഒരേ വാക്കുകൊണ്ടാണ്. ഉൽപ്പത്തി 1:1 ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. യോഹന്നാൻ 1:1 വചനം എന്ന ആശയം ഇതേ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. ഈ ബന്ധം യോഹന്നാൻ 1:3 കൂടുതൽ വ്യക്തമാകുന്നു. യോഹന്നാൻ 1:3, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തിൻ്റെ കാലത്തെ സമയമുണ്ടാകുന്നതിന് മുമ്പുള്ള കാലമായി അവതരിപ്പിക്കുന്നു. ലോഗോസ് എന്ന വചനം ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവനൊരു വ്യത്യസ്തനായ വ്യക്തിത്വമായിരുന്നു. ലോഗോസ് ദൈവമെന്ന സാരാംശത്തിൻ്റെ സത്തായ ഭാഗം ആയിരുന്നു. ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. ഉൽപ്പത്തി 1:1 യോഹന്നാൻ 1:1 ആദിയിൽ എന്ന വാക്ക് പൊതുവെ കാണാം. എങ്കിലും അവയുടെ സന്ദർഭം അനുസരിച്ച് അത് രണ്ട് ആശയമാണ് വിനിമയം ചെയ്യുന്നത്. ഉൽപ്പത്തി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ അതിനു മുമ്പുള്ള സമയം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ ആദിയിൽ സകല സൃഷ്ടിയുടെയും ആരംഭത്തിനു മുമ്പുള്ള ആദിയിൽ ആണ്. അതായത് സൃഷ്ടിക്കപ്പെട്ട സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ലോഗോസ് എന്ന വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന വാക്യം വചനത്തിൻ്റെ നിത്യതയെ സൂചിപ്പിക്കുന്നു. അത് വചനത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തിയെയും വചനത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തുന്ന പ്രകൃതിയെയും സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി 1:1 ആദിയിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ സകലത്തിൻ്റെയും ആരംഭമാണ്. അത് നിലവിലുള്ള സകലത്തിൻ്റെയും ആരംഭമാണ്. അത് സമയത്തിൻ്റെയും ആരംഭമാണ്. യോഹന്നാൻ്റെ ആദിയിൽ സമയമില്ലാത്ത നിത്യതയാണ്. അത് വചനത്തിൻ്റെ ആരംഭമല്ല, അത് സമയത്തിനും സ്ഥലത്തിനും വസ്തുവിനും മുമ്പുള്ള നിത്യതയാണ്. യേശുക്രിസ്തു എന്ന വചനമാണ് സകലതും സൃഷ്ടിച്ചത് എന്നതിനാൽ വചനം ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിനും മുമ്പേ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ചരിത്രം വിവരിച്ചുകൊണ്ടാണ് മത്തായിയും മർക്കോസും ലൂക്കോസും സുവിശേഷം ആരംഭിക്കുന്നത്. എന്നാൽ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ജനനം, വളർച്ച എന്നിവയെക്കുറിച്ച് വിവരിച്ചില്ല. യോഹന്നാൻ ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നിത്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ 1:1 ആദ്യത്തെ ഭാഗം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ഉണ്ടായിരുന്നു എന്ന വാക്യം ലോഗോസ് എന്ന വചനം നിത്യത മുതലുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു. അവൻ വചനം ഗ്രീക്ക് തത്വചിന്തകർ പറയുന്ന പരമമായ യുക്തിയാണ്. അവൻ എബ്രായ ചിന്തകളിലെ വചനമാണ്. ആദിയിൽ വചനം ഉണ്ടാകുകയല്ല ചെയ്തത്, ആദിയിൽ അവൻ വചനം ഉണ്ടായിരുന്നു. ആദ്യം വചനമുണ്ടായി എന്നല്ല യോഹന്നാൻ പറയുന്നത്. ആദിയിൽ വചനം നിലവിൽ വന്നു എന്നുമല്ല യോഹന്നാൻ പറയുന്നത്. ആദിയിൽ വചനം സൃഷ്ടിക്കപ്പെട്ടുമെന്നും അദ്ദേഹം അർത്ഥമാക്കുന്നില്ല. സകലവും ആരംഭിക്കുന്നതിന് മുമ്പേ വചനം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സകലത്തിനു മുമ്പേ വചനം ഉണ്ടായിരുന്നു. വചനത്തെ മറ്റൊരു വ്യക്തിയും സൃഷ്ടിച്ചതല്ല, കാരണം ആദിയിൽ അവൻ ഉണ്ടായിരുന്നു. സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ വചനമുണ്ടായിരുന്നു. അങ്ങനെ വചനത്തിൻ്റെ അസ്തിത്വത്തെ സകലതും ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലത്തേക്ക് യോഹന്നാൻ കൊണ്ടുപോകുന്നു. വചനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതിയില്ല എന്നതുപോലെ തന്നെ വചനത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും അവൻ എഴുതിയില്ല. കാരണം വചനത്തിന് ആരംഭമോ അവസാനമോ ഇല്ല. അവൻ വചനം നിത്യനായവനാണ്. അവൻ ആരംഭവും അവസാനവും ഇല്ല. വചനം ആരംഭം ആയിരുന്നില്ല, അവൻ ആരംഭത്തിൻ്റെ ആരംഭമായിരുന്നു. വചനം ഇല്ലാതിരുന്ന ഒരു കാലവുമില്ല, അവൻ ഇല്ലാത്ത ഒരു കാലവും ഭാവിയിലും ഉണ്ടാകുകയില്ല. സകലവും സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും വചനമാണ്. കാണുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ് വചനമാണ്. അവനെ കൂടാതെ യാതൊന്നും നിലനിൽക്കുന്നില്ല. വചനം ഒരു ശബ്ദമോ ചില എഴുത്തുകളോ അക്ഷരങ്ങളോ അല്ല, വചനം ഒരു വ്യക്തിയാണ്. എല്ലാം വചനമാണ് സൃഷ്ടിച്ചത് എങ്കിൽ അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ഉണ്ടായിരിക്കണം. ലോഗോസ് എന്ന വചനം സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയോ ജീവിയോ അല്ല, അവനാണ് സകലതും സൃഷ്ടിച്ചത്. യോഹന്നാൻ 1:3, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സൃഷ്ടിച്ചത് ക്രിസ്തുവാണ്. അതിനാൽ ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയോ ജീവിയോ അല്ല. കാരണം ഒരുവൻ നിലവിലാകുന്നതിന് മുമ്പേ അവന് സ്വയം അസ്തിത്വം ഉണ്ടാക്കുവാൻ സാധ്യമല്ല. സുവിശേഷത്തിൻ്റെ മൂല ഗ്രീക്ക് കൃതിയിൽ യോഹന്നാൻ മനഃപൂർവവും മുൻ ഉദ്ദേശത്തോടെയും യവന ആശയമായ ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തിയെ അഥവാ ലോഗോസിനെ എബ്രായ ദൈവശാസ്ത്രവുമായി അഥവാ വചനവുമായി ബന്ധിപ്പിക്കുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന വാക്യം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തിയോട് ബന്ധിപ്പിക്കുന്നു. ഉൽപ്പത്തിയിൽ ദൈവം വചനം സംസാരിച്ചുകൊണ്ടാണ്, വചനത്തിലൂടെയാണ് സകലത്തിനെയും സൃഷ്ടിച്ചത്. യോഹന്നാൻ 1:1-2, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. യോഹന്നാൻ 1:1-2 വചനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. പിതാവായ ദൈവം വചനത്തിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിത്വമാണ്. അതിനാൽ യോഹന്നാൻ എഴുതിയ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമെന്ന സാരാംശം മുഴുവനല്ല, വചനം ഒരു വ്യത്യസ്ത വ്യക്തിത്വമാണ്. എന്നാൽ വചനത്തിന് ദൈവവുമായ അഭേദ്യ ബന്ധവുമുണ്ട്. ആദ്യകാല സഭാപിതാക്കന്മാരിൽ ഒരുവനായിരുന്ന ക്രിസോസ്റ്റം ഈ വാക്യത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്: ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നില്ല, എന്നാൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടു കൂടെ ആയിരുന്നത് പോലെ നിത്യമായി. ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നത് വചനം നിത്യമായി ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു എന്ന ആശയം വിനിമയം ചെയ്യുന്നു. വചനം നിത്യമായി നിലനിൽക്കുന്നു. യോഹന്നാൻ 1:1 അവസാനത്തെ ഭാഗം, വചനം ദൈവം ആയിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:1 ആദ്യത്തെ 2 ഒരു ന്യായവാദവും 3 അതിൻ്റെ ഉപസംഹാരവുമാണ്. ആദ്യത്തെ 2 കാരണം 3 പ്രസ്താവന ഉണ്ടാകുന്നു. യോഹന്നാൻ ആദ്യം എഴുതി ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇത് വചനത്തിൻ്റെ നിത്യമായ അസ്തിത്വത്തെക്കുറിച്ച് പറയുന്നു. 2 ഇങ്ങനെയാണ്: വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഇത് വചനത്തിന് ദൈവവുമായുള്ള ബന്ധത്തെ നിർവചിക്കുന്നു. ഇത് രണ്ടും ശരിയായി സമർത്ഥിച്ച ശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം ഉപസംഹരിക്കുന്നു. വചനം ദൈവം ആയിരുന്നു. ഇവിടെ വചനം ദൈവമാണ് എന്ന സത്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ലോഗോസ് എന്ന വചനം 2 ദൈവമാണ്. 1, വചനം ആദിയിൽ സകലത്തിനു മുമ്പേ ഉണ്ടായിരുന്നു. 2, അവന് ദൈവികത്വമുണ്ട്, കാരണം അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. അതിനാൽ യോഹന്നാൻ ന്യായമായ ഒരു തീരുമാനത്തിലെത്തുന്നു: വചനം നിത്യനായ ദൈവം ആണ്. വചനം ദൈവമായിരുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയത്. അല്ലാതെ ദൈവം വചനമായിരുന്നു എന്നല്ല. പിതാവായ ദൈവത്തിൻ്റെ എല്ലാ സത്വവിശേഷങ്ങളും അതേ അളവിലും ശക്തിയിലും സ്വഭാവത്തിലും വചനത്തോടു കൂടെയുമുണ്ട്. വചനത്തിലൂടെയാണ് പിതാവായ ദൈവം വെളിപ്പെടുന്നത്. ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ഉപദേശമായ ത്രിത്വത്തിൻ്റെ അടിസ്ഥാനം വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന വാക്യമാണ്. 3 ജീവിച്ചിരുന്ന തെർത്തൂലിയൻ എന്ന വേദപണ്ഡിതൻ ത്രിത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് രൂപീകരിച്ചത് ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. ഇത് പിതാവായ ദൈവവുമായുള്ള യേശു ക്രിസ്തുവിൻ്റെ ഏകത്വത്തെയും അതേസമയം വ്യത്യസ്ത വ്യക്തിത്വത്തെയും പ്രസ്താവിക്കുന്നു. നിത്യമായ അസ്തിത്വത്താൽ വചനം ദൈവമാണ്. അവന് ദൈവവുമായ ഒരു ബന്ധമുണ്ട്. വചനമെന്ന യേശു ക്രിസ്തു നിത്യമായ ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനമെന്ന യേശു ക്രിസ്തു ദൈവമാണ്. അവൻ ദൈവത്തിൻ്റെ സകല സത്വ സവിശേഷതകളും പ്രതിഫലിപ്പിക്കുന്ന പ്രതിരൂപമായിരുന്നു. അതിനാൽ ദൈവമെന്നതിൽ ഏക സാരാംശവും 3 3. വ്യക്തിത്വം പരിശുദ്ധാത്മാവ് ആണ്. യോഹന്നാൻ 1:14-18 വാക്യങ്ങൾ വചനത്തിന് ഈ ലോകവുമായുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നു. യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മളിടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വചനം ജഡമായി അഥവാ മനുഷ്യനായി തീർന്നു. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, നമ്മുടെ ഇടയിൽ ജീവിച്ചു. അങ്ങനെ ദൈവം ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഇന്നും ദൈവം വചനത്തിലൂടെ ഈ ലോകത്തിൽ ഇടപെടുകയും മനുഷ്യരുമായി ആശയവിനിമയം ചെയ്യുകയും ചെയ്യുന്നു. കാരണം വചനം ദൈവമാണ്. ലോഗോസ് എന്ന വചനം ഭൗതികാതീതമായ ദൈവവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കണ്ണിയാണ്. ലോഗോസിലൂടെ അദൃശ്യനായ ദൈവം മനുഷ്യർക്ക് അറിയാവുന്നവനായി മനുഷ്യ ചരിത്രത്തിൽ ഇടപെടുന്നു. ലോഗോസിനെ യോഹന്നാൻ യേശു ക്രിസ്തുവായി സ്ഥാപിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്, വചനം ജഡമായി തീർന്നു. അങ്ങനെ അദ്ദേഹം മനുഷ്യരുടെ ജീവിതത്തിലുള്ള യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെ ഉറപ്പിക്കുന്നു. സൃഷ്ടിയിലുള്ള ലോഗോസിൻ്റെ പങ്കെന്താണ് എന്ന് യോഹന്നാൻ 1:3 പ്രസ്താവിക്കുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതായത് ലോഗോസ് എന്നത് ഒരു സന്ദേശമോ ശബ്ദമോ എഴുത്തോ അക്ഷരങ്ങളോ അല്ല, അവൻ ഈ പ്രപഞ്ചം മുഴുവനും ഉളവാക്കിയ സൃഷ്ടിയുടെ സാന്നിധ്യമാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൻ്റെ സകല ബുദ്ധിയും യുക്തിയും മഹത്വവും തേജസ്സും ശക്തിയും സ്നേഹവും വിശുദ്ധിയും നീതിയും നന്മയും സത്യവും വസിക്കുന്നു. യേശു ക്രിസ്തു ദൈവമായിരുന്നു, അവൻ ദൈവം ആണ്. ലോഗോസ് സൃഷ്ടികർത്താവ് മാത്രമല്ല, അദ്ദേഹം ജീവൻ്റെയും വെളിച്ചത്തിൻ്റെയും ഏക സ്രോതസ്സാണ്. യോഹന്നാൻ 1:4, 1:7-9 വാക്യങ്ങൾ, ഈ വാക്യങ്ങളിൽ ലോഗോസ് എന്ന വചനത്തെ സുവിശേഷകനായി യോഹന്നാൻ ജീവനുമായും വെളിച്ചവുമായും ബന്ധിപ്പിക്കുന്നു. അവൻ വചനം അന്ധകാരത്തെ തകർത്തുകൊണ്ടും മനുഷ്യർക്ക് രക്ഷവാഗ്ദത്തം ചെയ്തുകൊണ്ടും ഈ ലോകത്തിലേക്ക് വന്നു. വചനം ജഡമായി തീർന്നു എന്ന വാക്യം ലോഗോസ് എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് വിശദീകരിക്കുന്നു. അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പരമമായ ലക്ഷ്യം മനുഷ്യരുടെ ഇടയിലെ വ്യക്തിപരവും ഗാഢവുമായ രക്ഷയുടെ സാന്നിധ്യമാണ്. നൂറ്റാണ്ടുകളായി ഗ്രീക്ക് ചിന്തകരും എബ്രായ വേദപണ്ഡിതന്മാരും അന്വേഷിക്കുന്ന ലോഗോസ് എന്ന വചനമാണ് യേശു ക്രിസ്തു. അവനാണ് ലോഗോസ് എന്ന വചനം, പരമമായ യുക്തി. അവൻ നിത്യനായ ദൈവവും സൃഷ്ടാവും രക്ഷകനുമാണ്. അവൻ സ്വർഗീയ മഹിമയെ വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, നമ്മളോടൊപ്പം ജീവിച്ചു. ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെയാണ് വചനം ജഡമായി തീർന്നു എന്ന് യോഹന്നാൻ വിശേഷിപ്പിച്ചത്. അവൻ നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കായുള്ളത് മറുവിലയായി നൽകി, അർഹതപ്പെടാത്ത രക്ഷ നമുക്ക് നൽകി. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നിത്യവും ഭൗതികവുമായ ജീവിതത്തെ യോഹന്നാൻ അവതരിപ്പിക്കുന്നു. ഈ ലോകത്തിലെ സകല ജനസമൂഹത്തിൽപ്പെട്ടവരും യേശു ആരാണ് എന്ന് ഗ്രഹിക്കണമെന്നും അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുമാണ് യോഹന്നാൻ്റെ ഉദ്ദേശം. യോഹന്നാൻ 1:1-18 വാക്യങ്ങളെ അദ്ദേഹം എഴുതിയ സുവിശേഷത്തിൻ്റെ ആമുഖമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഉയർന്നു വന്ന പല തെറ്റായ പഠിപ്പിക്കലുകളെയും ഇവിടെ യോഹന്നാൻ ഖണ്ഡിക്കുന്നു. ആദ്യം മുതൽ നിത്യനായി നിലനിന്നിരുന്ന ദൈവമാണ് സകലതും സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം നിത്യമല്ല, അതിനൊരു ആരംഭമുണ്ട്. ലോഗോസ് എന്ന വചനമാകുന്ന യേശു ക്രിസ്തുവാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. ലോഗോസ് എന്ന വചനം ദൈവമാണ്. വചനത്തെ യേശു ക്രിസ്തുവായി യോഹന്നാൻ 1:14-18 വരെ വാക്യങ്ങളിൽ നിർവചിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ രചനയുടെ ഉദ്ദേശം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു വെളിപ്പെട്ടു വന്ന യഥാർത്ഥ സൃഷ്ടികർത്താവായ നിത്യനായ ദൈവമാണ്. അവൻ ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമല്ല, അവൻ ദൈവമാണ്. അവൻ എന്നും എപ്പോഴും ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. സുവിശേഷത്തിൽ ഉടനീളം ഈ പ്രസ്താവന സത്യമാണ് എന്ന് യോഹന്നാൻ തെളിയിക്കുന്നു. യോഹന്നാൻ്റെ വാദങ്ങൾ ദൈവിക തൃത്വം എന്ന ആശയത്തെ ഉറപ്പിക്കുന്നു. 3 വ്യത്യസ്ത ആളത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാരാംശമാണ് ത്രിയേക ദൈവം. പിതാവും പുത്രനും തുല്യമായ ദൈവമാണ്. അതായത് പിതാവും വചനവും തുല്യമായ ദൈവമാണ്. എന്നാൽ അവർ വ്യത്യസ്തങ്ങളായ സത്വമുള്ളവരാണ്. പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവും അല്ല. എന്നാൽ അവർ തുല്യതയുടെ നിത്യമായ ഏകദൈവമാണ്. പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ മൂന്നാമനായ വ്യക്തിത്വമാണ്. ഈ 3 സത്വങ്ങളും ഒരു സാരാംശമായി ചേർന്നതാണ് ത്രിയേക ദൈവം. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.